ഫാദർ ജോബിൻ എടൂക്കുന്നേൽ എഴുതുന്ന ലേഖനം. ആ ദർശനം തെറ്റിപ്പോയെന്ന് സംശയിച്ചു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ 8 എല്ലാ വർഷവും സെമിനാരിയിൽ വലിയ ആഘോഷ ദിവസമാണ്. അന്ന് സെമിനാരി ചുറ്റി ജപമാല പ്രദക്ഷിണമൊക്കെ ഉണ്ടാകും. അന്ന് ആ സെപ്റ്റംബർ 8 വൈകിട്ട് 6:30 പ്രാർത്ഥന ആരംഭിച്ചു. ഞങ്ങൾ ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലിക്കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി പ്രദക്ഷിണമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റെക്ടറച്ചൻ എന്നെ വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വേറെ അച്ഛന്മാരും കൂടെയുണ്ടായിരുന്നു. റെക്ടറച്ചൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, ചാച്ചന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, വിശേഷമൊന്നുമില്ല, കിടപ്പാണെന്ന്. അച്ഛൻ പറഞ്ഞു, നമുക്കൊന്ന് ചാച്ചനെ കാണാൻ പോകാം, അവസാന സ്റ്റേജിലെത്തിയെന്ന് പറഞ്ഞ് ഒരു ഫോൺ വന്നിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ കരഞ്ഞുകൊണ്ട് റെക്ടറച്ചനോട് ചോദിച്ചു, എൻ്റെ ചാച്ചൻ മരിച്ചുപോയി അല്ലേ? എന്നെ സംബന്ധിച്ച് ചാച്ചൻ്റെ മരണം അപ്രതീക്ഷിതമായി തോന്നി. ചാച്ചന് തലച്ചോറിലെ ഞരമ്പുകളൊക്കെ തളരുന്ന ഒരസുഖം കുറേ കാലമായി ഉണ്ടായിരുന്നു. 3 വർഷമായി പൂർണ്ണമായും കിടപ്പായിരുന്നു. ഒരുപാട് വേദന ചാച്ചൻ സഹിച്ചു. സഹനത്തിൻ്റെ തീച്ചൂളയിൽ ചാച്ചനെ ദൈവം വിശുദ്ധീകരിക്കുകയായിരുന്നു. സ്ഥിരമായ കിടപ്പ് മൂലം ചാച്ചൻ്റെ പുറത്ത് ഒരു വലിയ വ്രണം പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ ആഴമുള്ള ഒരു മുറിവായി പെട്ടെന്ന് മാറി. തനിയെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ആകാതെ അതികഠിനമായ വേദന ചാച്ചൻ സഹിച്ചു. നാക്ക് കുഴഞ്ഞു പോയതിനാൽ സംസാരം വ്യക്തമായിരുന്നില്ല. പക്ഷേ ഈ സമയങ്ങളിലൊന്നും അല്പം പോലും നിരാശയോ സങ്കടമോ ചാച്ചൻ്റെ മുഖത്ത് കണ്ടിട്ടില്ല. എപ്പോഴും ഒരു പുഞ്ചിരിയും ശാന്തതയും ആ മുഖത്ത് കളിയാടി. കാണാൻ വരുന്ന എല്ലാവരും ഇക്കാര്യം പറയുമായിരുന്നു. കുറേ വർഷങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുമെന്നാണ് ചാച്ചനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറിച്ചായിരുന്നു. അപ്രതീക്ഷിതമായി ചാച്ചൻ മരിച്ചുപോയി. പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്ക് ആണ് മരണകാരണമെന്ന് ഡോക്ടർ പിന്നീട് പറഞ്ഞു. 2017 സെപ്റ്റംബർ 8 മരിച്ച ചാച്ചൻ്റെ മൃതദേഹം പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് സംസ്കരിച്ചു. അപ്പന് പകരം ചാച്ചൻ്റെ മരണം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒരുപാട് പേർ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇനി ഈ ലോകത്തിൽ അപ്പനില്ല എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് ഒട്ടും സാധിച്ചില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്ന ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛൻ്റെ മുറിയിൽ പോയി സംസാരിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഈശോ നിന്നെ അവിടുത്തെ ജീവിതത്തോട് ചേർത്തു പിടിക്കുകയാണ്. കാരണം ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ അവിടുത്തെ ഈ ലോകത്തിലെ അപ്പൻ യൗസേ പിതാവ് മരണമടഞ്ഞിരുന്നു. അതുപോലെ നീയും പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് നിന്റെ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് വിളിക്കണമെന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. നീ തനിച്ചാണെന്ന് കരുതരുത്. ഇനി മുതൽ ഈശോയുടെ വളർത്തപ്പനായ യൗസേ പിതാവാണ് നിന്റെ അപ്പൻ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിച്ചുകൊള്ളും. ആ വാക്കുകൾ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. എനിക്കൊരു പുതിയ പ്രകാശം നൽകി. ഞാൻ യൗസേ പിതാവിൻ്റെ അടുക്കൽ പോയി അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ആവർത്തിച്ചു. പിന്നീട് ഇന്നുവരെ എൻ്റെ ജീവിതവും കുടുംബത്തിൻ്റെ കാര്യങ്ങളും യൗസേ പിതാവ് ഏറ്റെടുത്ത് ഒരു കുറവുമില്ലാതെ വഴി നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. വിശുദ്ധ യൗസേ പിതാവിൻ്റെ മനോഹരമായ ഒരു രൂപം ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് ഒരിക്കൽ പരിചയപ്പെടുത്തി. മാതാവ് വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് തളർന്നുറങ്ങുന്നു. ഉണ്ണീശോയെയും മടിയിൽ വെച്ച് യൗസേ പിതാവ് മാതാവിന് കാവലിരിക്കുകയാണ്. അമ്മ ഉറങ്ങട്ടെ എന്നാണ് ആ രൂപത്തിൻ്റെ പേര്. ശരിക്കും യൗസേ പിതാവിൻ്റെ മനോഹരമായ സ്വഭാവ പ്രത്യേകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. താൻ എത്ര ബുദ്ധിമുട്ടിയാലും സാരമില്ല, മറ്റാരും സങ്കടപ്പെടരുത് എന്ന നിർബന്ധം ആ പിതാവിനുണ്ട്. ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ ഓടിച്ചെല്ലാൻ പറ്റിയ ഇടമാണ് യൗസേ പിതാവിൻ്റെ മടിത്തട്ട്. തിരുപ്പട്ട ദിനത്തിൽ ചാച്ചൻ മരിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം എൻ്റെ തിരുപ്പട്ടം നടന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം പാലക്കാട് ധോണി മരിയൻ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. കൗൺസിലിംഗ് സമയത്ത് തിരുപ്പട്ട സ്വീകരണ വേളയിൽ മാതാപിതാക്കന്മാർ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ദർശനം കൗൺസിലറായിരുന്ന സിസ്റ്ററിന് ലഭിച്ചു. ആ ദർശനം സിസ്റ്റർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് പൂർണ്ണമായും ശരിയാകാൻ സാധ്യതയില്ല, കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ തനിയെയാണ് അന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത്. പക്ഷേ സിസ്റ്റർ പറഞ്ഞു, അങ്ങനെയല്ല, അപ്പൻ്റെ സ്ഥാനത്ത് ഒരാൾ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്ററിന് അതേക്കുറിച്ച് വീണ്ടും സന്ദേശം കിട്ടി. തിരുപ്പട്ടത്തിന് എൻ്റെ ശിരസിൽ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചത് യൗസപിതാവാണ്. അതായത് അൾത്താരയിൽ വെച്ച് യൗസപിതാവിനെ അപ്പനായി സ്വീകരിച്ച നാൾ മുതൽ ആ നല്ല പിതാവ് ഒരു പിതാവിനടുത്ത വാത്സല്യത്തോടെ എന്നെ എന്നും കരുതുകയായിരുന്നു. നമുക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ യൗസപിതാവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാം. ആ പിതാവ് ഇരുകരങ്ങളും നീട്ടി നമ്മെ സ്വീകരിക്കുമെന്ന് ഉറപ്പ്. പൂർവ ജോസഫിനെക്കുറിച്ചുള്ള തിരുവചനം വിശുദ്ധ യൗസപിതാവിൻ്റെ കാര്യത്തിലും ഉചിതം തന്നെ. നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. 41:55.